بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين
بسم الله والحمد لله الصلاة والسلام على رسول الله ഇന്ന് നമ്മൾ സൂറത്തു വത്തീൻ അല്ലെങ്കിൽ സൂറത്തു തീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നുബുവത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുകൂടിയ ആ 13 വർഷ കാലഘട്ടങ്ങളിലാണ് ഈ സൂറത്തു വത്തീന്റെ അവതീർണത. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാനും സത്യങ്ങളിലൂടെ ചില യാഥാർത്ഥ്യങ്ങൾ മനുഷ്യനെ ബോധ്യപ്പെടുത്താണ്. വിശിഷ്യ പരലോകവുമായി ബന്ധപ്പെട്ടു ഉള്ള അതിന്റെ സ്ഥിരീകരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين سورة ترنال ഒരു പ്രത്യേക കാരണം ഒരു പ്രത്യേക പശ്ചാത്തലം പറയപ്പെട്ടിട്ടില്ല. പക്ഷേ സൂറത്തിൽ പരലോകം അല്ലാഹു സുബ്ഹാനഹു വതആല സ്ഥിരീകരിക്കാനാണ് ഇതിൻ്റെ ഈ ഒരു പ്രത്യേക ശൈലിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. തുടക്കം സത്യങ്ങളാണ്. വത്തീൻ വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ഒക്കെ സത്യങ്ങളാണ്. വത്തീൻ അത്തീൻ തീൻ എന്നുള്ളത് എന്താ അത്തിപ്പഴം അത്തിപ്പഴത്തിനാണ് തീൻ എന്ന് പറയുന്നത്. സൈതൂൻ സൈതൂൻ ഒലീവ് ഒലീവ് വത്തീൻ എന്ന വാവുൽ ഖസം തീനാണ് സത്യം സൈതൂനാണ് സത്യം. വതൂരി സീനീൻ തൂർ തൂർണമ ജബൽ പർവ്വതം സീനീൻ സീനീൻ എന്ന് പറഞ്ഞാൽ സൈന എന്നതിന്റെ മറ്റൊരു പേരാണ് അല്ലെങ്കിൽ സീന സൈന എന്നും പറയും സീന എന്നും പറയും. സീനീൻ സൈന സീന എന്നൊക്കെ പറയുന്ന പ്രത്യേക സ്ഥലമാണ്. തൂരി സീനീൻ എന്ന് പറഞ്ഞാൽ സീനീനിലെ പർവ്വതം, അതിനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല സത്യം ചെയ്യാം. വഹാദൽ ബലദിൽ അമീൻ, വഹാദൽ ബലദ് ഈ നാട്, ഹാദൽ ബലദ് ഈ നാട്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാണ്. കാരണം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് മക്കയിലാണ്. അപ്പൊ മക്കയിൽ ഇറങ്ങിയപ്പോ ആ സാഹചര്യത്തിൽ വഹാദൽ ബലദ് ഈ നാടാണ് സത്യം. ആ നാടിന്റെ പ്രത്യേകത അൽ അമീൻ, ആ നാടാരാണ്? നാട് അൽ അമീനാണ്, നിർഭയത്വമുള്ള നാടാണ്. നിർഭയത്വത്തിന്റെ ഈ നാട് അല്ലെങ്കിൽ നിർഭയത്വം ഉള്ള ഈ നാടാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വതാല ഒന്ന് നാല് കാര്യങ്ങൾ കൊണ്ടിവിടെ സത്യം ചെയ്തു. അത്തിപ്പഴം, സൈത്തൂൻ, പിന്നെ തൂരി സീനീൻ, പിന്നെ ഹദൽ ബലദ് അൽ അമീൻ. നമുക്കറിയാം സത്യം ചെയ്യുമ്പോ നമ്മൾ പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം ആരെ കൊണ്ടേ സത്യമുള്ളൂ? അള്ളാഹുവിനെ കൊണ്ടേ സത്യമുള്ളൂ. പടപ്പുകൾ അള്ളാഹു അല്ലാത്തവർ ആരായാലും അവരെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് കഫറ വ അശ്രക്. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ അവൻ കുഫറിലായി, അല്ലെങ്കിൽ അവൻ ശിർക്ക് ചെയ്തവനായി. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് വിധിവിലക്കുകളില്ല, നമുക്കാണ് വിധിവിലക്കുകൾ അല്ലെ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് വിധിവിലക്കുകളില്ല, അതുകൊണ്ട് അള്ളാഹ്ക്ക് എന്തും ചെയ്യാം, എന്തും ആവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല, അതുകൊണ്ട് തന്നെ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം പല വസ്തുക്കൾ കൊണ്ട് അതേപോലെ തന്നെ സമയം കൊണ്ട് ഒക്കെ സത്യം ചെയ്തിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹു ഏതൊരു വസ്തുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ടോ ആ വസ്തുവിനൊരു പ്രാധാന്യം ഉണ്ടായിരിക്കും, ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അപ്പൊ ആ വിലക്ക് അത്തീൻ, അത്തിപ്പഴത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതേപോലെ സൈത്തൂൻ, അതിന് പ്രത്യേകത ഉണ്ട്. തൂരി സീനീൻ, സൈനായിലെ പർവ്വതം, അതിന് പ്രത്യേകത ഉണ്ട്. അതേപോലെ തന്നെ ഹാദൽ ബലദ്, മക്കും എന്തുണ്ട്? പ്രത്യേകത ഉണ്ട്. എന്താ അത്തിപ്പഴത്തിന്റെ പ്രത്യേകത? ആർക്കെങ്കിലും ഇതിൽ അറിയാം? അത്തിപ്പഴം പോഷകമാണ്, ഔഷധമാണ് അല്ലെ, പോഷകവും ഔഷധവുമാണ് അത്തിപ്പഴം. അതിന്റെ പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ പല ഗുണങ്ങളും മേന്മകളും പിന്നെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. പൂർവ്വകാലത്തുള്ള പണ്ഡിതന്മാര്, പിൽക്കാലത്തുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ അന്നനാളവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ നമ്മളുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട്, വൃക്കയുമായി ബന്ധപ്പെട്ട്, വൃഷണികയുമായി ബന്ധപ്പെട്ടൊക്കെ അതിന്റെ പല ധർമ്മങ്ങളും, അത്തിപ്പഴത്തിനുള്ള പല ധർമ്മങ്ങളും കിതാബുകൾ കാണാൻ സാധിക്കും. ഇമാം ഇബ്നുൽ ഖൈമിനെ പോലുള്ളവരൊക്കെ, അതേപോലെ ചില മുഫസ്സിറുകളൊക്കെ അത് സവിസ്തരം ഉണർത്തിയിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ വെറും വയറ്റിൽ കഴിക്കാറില്ലേ, കാലത്തിന് എഴുന്നേറ്റ് വെറും വയറ്റിൽ അത്തിപ്പഴം കഴിക്കുമ്പോൾ അതിനതിൻ്റെതായ പിന്നെ ഗുണങ്ങളുണ്ട് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല പണ്ഡിതന്മാരും. ഏതായാലും വത്തി, അത്തിപ്പഴം ആണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വതാല അതുകൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിന് ഒരു പ്രത്യേകത ഉണ്ട്. സൈത്തൂൻ, സൈത്തൂൻ ഒലിവ്, സൈത്തൂനെ സംബന്ധിച്ചിടത്തോളം സൈത്തൂൻ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ട് പിന്നെ സൈത്തൂൻ അനുഗ്രഹീത മരമാണ്, അനുഗ്രഹീത വൃക്ഷം. അള്ളാഹു നൂറു സമാവാതി വലർന്നി മസലു നൂരിഹി കമിഷ്കാതിൻ ഫീഹാ മിസ്ബാഹൻ ഇൽ മിസ്ബാഹു ഫീ സുജാജ الزجاجة كأنها كوكب ذري يوقد من شجرة مباركة زيتونة شجرة مباركة അനുഗ്രഹീത വൃക്ഷമാണ് സൈത്തൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുലു സൈത്ത്, നിങ്ങൾ സൈത്തൂന്റെ ഈ ഓയിൽ ഭക്ഷിക്കാൻ പറഞ്ഞു, കഴിക്കാൻ പറഞ്ഞു. ഫഇന്നഹ മിൻ ഷജറത്തി മുബാറക, ആ ഓയിൽ അത് അനുഗ്രഹീത വൃക്ഷത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. വശജറത്തൻ തഖ്റുജു മിൻ തൂരി സൈനാ, വശജറത്തൻ തഖ്റുജു മിൻ തൂരി സൈനാ, സൈനായിൽ മുളക്കുന്ന വളരുന്ന ഒരു വൃക്ഷം. അതിൽ പിന്നെ പിന്നെ ഓയിലുണ്ട്, അതേപോലെ തന്നെ ഭക്ഷിക്കുന്നവർക്ക് അതിൽ കൂട്ടാനുമുണ്ട് എന്നൊക്കെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു കാണാൻ സാധിക്കും. അപ്പോൾ അത് സൈത്തൂന്റെ പ്രത്യേകതയാണ്. സൈത്തൂൻ അനുഗ്രഹീതമാണ്, സൈത്തൂന്റെ ഓയിൽ, സൈത്തൂൻ കായ, അതേപോലെ തന്നെ സൈത്തൂൻ. ഇപ്പൊ ഇതൊക്കെ പോഷകമാണ്, ഔഷധമാണ്, ഭക്ഷണമാണ് സൈത്തൂൻ. അതേപോലെ തന്നെ സൈത്തൂൻ എന്താണ്? നമുക്ക് കത്തിക്കാൻ ഓയിലും കൂടിയാണ്, കത്തിക്കാൻ ഓയിലും കൂടിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് യകാദു സൈതുഹ യുദീഉ വലവ ലം തംസസ് ഹുനാർ നൂറുൻ അലാ നൂർ. അപ്പൊ സൈതുന്റെ ഓയിൽ അത് പിന്നെ കത്തിക്കാൻ കൂടി ഉള്ള പിന്നെ അതിന്റെ ധർമ്മം അങ്ങനെ ഉണ്ട്. തൂരിസീനീൻ, സീനീൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞ സൈന അല്ലെങ്കിൽ സീന, അവിടെ മരുഭൂമിയാണ്, സഹറ മരുഭൂമിയാണ്. അവിടെയുള്ള പർവ്വതം, അവിടെയുള്ള പർവ്വതം അതിന് ജബൽ തൂർ അത്തൂർ എന്ന് പറയും. പർവ്വതത്തിന് തൂർ എന്ന് പറയും, പിന്നെ അത്തൂർ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള പർവ്വതത്തിന് പ്രത്യേകിച്ച് ആ പേര് പറയും. അതിന്റെ പ്രത്യേകത കാരണത്താലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ പർവ്വതത്തെ കൊണ്ട് സത്യം ചെയ്തത്. എവിടെ സത്യം ചെയ്തത്? വത്തൂർ വ കിതാബിൻ മസ്തൂർ. അവിടെ വത്തൂർ അത്തൂർ പർവ്വതമാണ് സത്യം അവിടെ. പിന്നെ അത് ആ തൂർ പർവ്വതം, അത് സിനീൻ അല്ലെങ്കിൽ സൈനായിലുള്ള ആ പർവ്വതം, അതൊരു അനുഗ്രഹീത പർവ്വതമാണ്, മനസ്സിലല്ലേ? ആ അനുഗ്രഹീത പർവ്വതത്തിൽ അവിടെ വെച്ചാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗറാത്തിന്റെ ഏടുകൾ നൽകിയത്. അതിന്റെ തുവാ താഴ്വരയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് പിന്നെ ചെരുപ്പ് ഊരി വെച്ച് ഊരി പിന്നെ ആ പിന്നെ വിശുദ്ധ താഴ്വരയിൽ നിൽക്കാനാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വെളിപാടുകൾ, വഹയുകൾ ഏറ്റുവാങ്ങി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിച്ച പർവ്വതമാണ് ഇത്, തൂർ പർവ്വതം. തൂർ പർവ്വതം, ആ പർവ്വതം അനുഗ്രഹീത പർവ്വതം. അപ്പൊ ആ പർവ്വതത്തെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യണം. വത്തീൻ വസൈതൂൻ വതൂരി സീനീൻ. പിന്നെ വഹാദൽ ബലദിൽ അമീൻ, ഈ അമീനായ നാട്, നിർഭയത്വമുള്ള ഈ നാട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മക്കയാണ്. മക്ക നിർഭയത്വത്തിന്റെ നാടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വമൻ ദഖലഹു കാന ആമീന. ഒരാൾ മക്കയിൽ പ്രവേശിച്ചാൽ അയാൾ ആരായി? അയാൾ നിർഭയനായി എന്ന് പറയുന്നു. സൈന, ഇന്നിപ്പോ സൈന അറിയില്ലേ? ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന രീതിയിലാണ് ഇപ്പൊ സൈന ഉള്ളത്. എന്താ, എന്തുകൊണ്ടാ ഇന്ന് സൈന അറിയപ്പെടുന്ന, സീന അല്ലെങ്കിൽ സീന അറിയപ്പെടുന്ന ഇന്ന് എന്തുകൊണ്ടാ? പക്ഷെ എന്റെ ഫ്ലൈറ്റ് തകർന്നില്ലേ? സീനയിലാണ് തകർന്നത്. സീന എന്നാ ഈ മരുഭൂമിയിലാണ് തകർന്നത്, സീന മരുഭൂമിയിൽ. ആ ഈജിപ്തിൽ നിന്ന് പിന്നെ പിന്നെ നമ്മള് ഈ സ്വേസ് കനാൽ കടന്നു വരുമ്പോ അവിടെയാണ് സൈന. ഇന്നത്തെ ഇന്നത്തെ ഭൂമിശാസ്ത്രം അതിൽ തന്നെ ആയിക്കൊള്ളുന്നില്ല സൈനയുടേത്, പണ്ടത്തേത്, മനസ്സിലായോ? ഏതായാലും അവിടെയാണ് സൈന. വത്തീൻ വസൈതൂൻ വതൂരി സീനീൻ, തൂരി സീനീനാണ് സത്യം. അത് അനുഗ്രഹീത അള്ളാഹു സുബ്ഹാനഹു വതആല. ആരോട് പറഞ്ഞ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമി അള്ളാഹു സുബ്ഹാനഹു വതആല വിളിച്ച് അവിടെ തൂർ പർവ്വതത്തിന്റെ അനുഗ്രഹീത വലത് ഭാഗത്തെ താഴ്വരയിൽ വഖറബ്നാഹു നജിയ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ മൂസയെ സംഭാഷണം നടത്തിക്കൊണ്ട് അടുപ്പിച്ചു എന്നാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല മൂസയോട് അടുത്ത് വന്നാണ് എന്ത് ചെയ്തത്? പിന്നെ സംസാരിക്കേണ്ടത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് സംസാരിച്ച പർവ്വതാണ് തൂർ സീന പർവ്വതം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ കൊണ്ട് സത്യം ചെയ്തു, ആ പർവ്വതമാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, അൽ ബലദിൽ അമീൻ മക്കയാണ്, മക്ക നിർഭയത്തെ നാടാണ്. അവലം യറു അന്ന ജഅൽനാഹു ഹറമൻ ആമിന. അള്ളാഹു ചോദിക്കാണ് അവലം യറു, അവർ കണ്ടില്ലേ? അന്ന ജഅൽനാഹു ഹറമൻ ആമിന, നമ്മൾ ഒരു ഹറമൻ ആമിന, നിർഭയത്തെ ഹറമിനെ നിശ്ചയിച്ചത്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുറൈശികളോട് ചോദിക്കുകയാണ്. കാരണം എന്താ? ഖുറൈശികൾക്ക് അറിയാമായിരുന്നു ഹറമിന്റെ പവിത്രത, ഹറമിന്റെ പവിത്രത. കാരണം ഖുറൈശികൾ അവരുടെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള പ്രതികാരങ്ങൾ വരെ ഹറമിൽ നടത്തിയിരുന്നില്ല. കാരണം എന്താ? ഹറമിന് ഒരു പവിത്രത ഉണ്ട്. സ്വന്തം പിതാവിന്റെ ഘാതകനെ കണ്ടാൽ പോലും പ്രതിക്രിയ ഹറമിൽ വെച്ച് നടത്തിയിരുന്നില്ല. ഹറമാണ് എന്നുള്ള പവിത്രതയിൽ അവര് ഹറമിന് പുറത്തേക്ക് അത് നീട്ടി വെക്കുമായിരുന്നു, ഹറമിന്റെ പവിത്രത. പക്ഷെ ആ ഹറമിൽ സ്വന്തം ശത്രുവിനെ കണ്ടാൽ കയ്യോങ്ങാത്ത, അതേപോലെ തന്നെ പിന്നെ പ്രതിക്രിയ അർഹിക്കുന്ന ഒരു വ്യക്തിയെ കൊല്ലാൻ കൈ നീട്ടാത്ത അവര് റസൂലുള്ളാഹിനെ ദ്രോഹിക്കാൻ കൈ നീട്ടുമായിരുന്നു. അതായിരുന്നു അവരുടെ പ്രത്യേകത. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവരംഗീകരിക്കുന്ന ഹറമിന്റെ പവിത്രത അത് അതിനെ പിന്നെ ഉണർത്തിക്കൊണ്ട് തന്നെയാണ് സത്യം ചെയ്യുന്നത്. വഹാദൽ ബലദ് അൽ അമീൻ, നിർഭയത്വത്തിന്റെ ഈ നാടാകുന്നു സത്യം. അള്ളാഹു ഇവിടെ തോരിസീന സൈന മരുഭൂമി, ഇവിടെ വഹാദൽ ബലദ് അൽ അമീൻ മക്ക, ഈ രണ്ട് നാടുകളെ കൊണ്ട് സത്യം ചെയ്തു. ഇവിടെ ഈ സത്യം കൊണ്ട് ഉദ്ദേശം എന്ത്? തീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തിപ്പഴമാണോ? സൈതൂൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈതൂൻ തന്നെയാണോ? അതല്ല, തീൻ മുളക്കുന്ന നാടാണോ സൈതൂൻ മുളക്കുന്ന നാടാണോ? തീൻ നന്നായി വിളയുന്നതും ഏറ്റവും നല്ല രീതിയിൽ പോഷകമായി ഔഷധമായി വർത്തിക്കുന്ന ഏറ്റവും നല്ല തീൻ സിറിയയിലാണ്, സിറിയയിൽ. അപ്പോ ഇവിടെ വത്തീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീൻ വിളയുന്ന സിറിയയാണ് എന്നർത്ഥത്തിൽ. സൈതൂൻ ഏറ്റവും നല്ലത് ഫലസ്തീനിൽ, അപ്പൊ അത് ഫലസ്തീൻ എന്നുള്ള ഉദ്ദേശമാണ് അവിടെ. അപ്പൊ നാല് നാടുകളെ കൊണ്ടാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല സത്യം ചെയ്യുന്നത്, സിറിയ, ഫലസ്തീൻ, സിനീൻ, സൈന, പിന്നെ മക്ക. ഇങ്ങനെ ചിലര് പറഞ്ഞിട്ട്, ചിലര് പറഞ്ഞ അങ്ങനെ പറയേണ്ട കാര്യമല്ല. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെ ചെയ്യുന്ന നാടിന്റെ പേര് പറഞ്ഞാൽ പോലെ, അള്ളാഹു പറഞ്ഞത് തീൻ എന്നാണ്, അതിന്റെ ഉദ്ദേശം എന്താ? പഴമാണ്. അതേപോലെ സൈതൂൻ കായയാണ്. അപ്പോ അത്തീനാണ് സത്യം, സൈതൂനാണ് സത്യം. അതുകൊണ്ട് സത്യം ചെയ്യാൻ കാരണം അതിന് അതിൻ്റെതായ ചില ധർമ്മങ്ങളുണ്ട്. അവകൾ പോഷകങ്ങളാണ്, ഔഷധങ്ങളാണ്. പിന്നെ സൈതൂനെ പോലുള്ള വേറെയും ധർമ്മങ്ങളുണ്ട്. അപ്പൊ അത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവ കൊണ്ട് സത്യം ചെയ്തതാണ്. ഏതായാലും അള്ളാഹു തീൻ, സൈതൂൻ, തൂരി സീനിൻ, വഹാദൽ ബലദിൽ അമീൻ ഈ നാല് സത്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം പറയുന്ന വിഷയം അതാണ് പ്രധാനം. എന്താണ് അള്ളാഹു പറയുന്നത്? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ലഖദ് ഖലഖ്ന, എന്താ ലഖദ് ഖലഖ്ന? ആ തീർച്ചയായും, തീർച്ചയായും. ഇവിടെ വല്ലാഹി ലഖദ് ഖലഖ്ന എന്ന രീതിയിൽ അള്ളാഹുവാണ് തീർച്ചയായും. ഖലഖ്ന, നാം സൃഷ്ടിച്ചിരിക്കുന്നു, നാം സൃഷ്ടിച്ചു. ലഖദ് ഖലഖ്ന, തീർച്ചയായും നാം സൃഷ്ടിച്ചു. അൽ ഇൻസാൻ, അൽ ഇൻസാൻ മനുഷ്യൻ, മനുഷ്യൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യനുണ്ട്, പിന്നെ മനുഷ്യ വർഗം, ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള മനുഷ്യർ, മനുഷ്യരെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. എങ്ങനെ? ഫി അഹ്സനി തഖ്വീം, ഫി അഹ്സനി തഖ്വീം, അഹ്സൻ എന്നാൽ ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും വിശിഷ്ടമായ. തഖ്വീം, തഖ്വീം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഖവാം. നല്ല രൂപം, ഘടന, കോലം. അവിടെ ഫി അഹ്സനി തഖ്വീം, ഏറ്റവും വിശിഷ്ടമായ കോലത്തിൽ, രൂപത്തിൽ, ഘടനയിൽ. ഈ തഖ്വീം, അത് മനുഷ്യന്റെ ഷക്കിൽ, ഷക്കിൽ എന്ന് പറഞ്ഞാല് രൂപം, അതേപോലെ തന്നെ മനുഷ്യന്റെ പിന്നെ ഫിത്രത്ത്, പ്രകൃതി, ഖവാം, ആകാരം, ആകാരം, രൂപം, ആകാരം, പ്രകൃതി. അപ്പൊ ഏറ്റവും വിശിഷ്ടമായ തഖ്വീമിലാണ്. തഖ്വീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഘടന, അതേപോലെ ആകാരം, പ്രകൃതി, ഇതൊക്കെ അവിടെ ഉദ്ദേശമാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയും. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. സുമ്മ, സുമ്മ നന്മയിൽ, പിന്നീട് റദദ്നാഹു, നാം മനുഷ്യനെ, റദദ്ന എന്ന നാം മനുഷ്യനെ മടക്കി, ആക്കി തീർത്തു എന്നുള്ള അർത്ഥം. റദദ്നാഹു എന്ന ജാലനാഹു, ആക്കി തീർത്തു. സുമ്മ റദദ്നാഹു, പിന്നീട് നാം മനുഷ്യനെ ആക്കി തീർത്തു. റദദ്നാഹു എന്ന ജാലനാഹു അസ്ഫല സാഫിലീൻ. അസ്ഫൽ, ഏറ്റവും അടിയിൽ. സാഫിലീൻ, സാഫിലീൻ എന്ന് പറഞ്ഞാൽ അടിയിലുള്ളവർ, അടിയിലുള്ളവർ. അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ളവരിൽ, താഴെയുള്ളവരിൽ ഏറ്റവും താഴെ. അതുകൊണ്ട് ഉദ്ദേശം അധമരിൽ അധമൻ എന്ന് പറയില്ലേ, ഏറ്റവും താഴെ തട്ടിലുള്ളവൻ എന്നുള്ളതാണ്. അതിന്റെ ഉദ്ദേശം പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഈ സത്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് പറയുന്നത് മനുഷ്യനെ അള്ളാഹു പടച്ചിരിക്കുന്നു ഏറ്റവും നല്ല തഖ്വീമിൽ എന്നാണ്. ഏറ്റവും നല്ല രൂപത്തിൽ, ഘടനയിൽ, ആകാരത്തിൽ, ഏറ്റവും നല്ല പ്രകൃതിയിൽ, ഏറ്റവും നല്ല പ്രകൃതിയിൽ, ഏറ്റവും നല്ല രൂപത്തിൽ ആകാരത്തിൽ എന്ന് പറയുമ്പോൾ ഇതര സൃഷ്ടികളിൽ നിന്ന് മനുഷ്യന് വ്യത്യസ്തനാണ് സൃഷ്ടിപ്പിൽ, അല്ലേ? എന്താ മനുഷ്യനെങ്ങനെയാണ്? മനുഷ്യന് ഇരുകാലിയാണ് അല്ലേ? എല്ലാ സൃഷ്ടികളും അതിന് മുഖം നിലത്തുത്തിയോ ഇങ്ങനെയാണ്, മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് പിന്നെ മുഖം മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ മനുഷ്യൻ ഇരുകാലിയാണ്. സൃഷ്ടിപ്പിൽ മനുഷ്യനുണ്ടല്ലേ, കൈകൾ കൊണ്ട് പിടിക്കാം. അതേപോലെ തന്നെ ശരീരം വേണ്ട രീതിയിൽ അതിന് മനുഷ്യനെ അതിനെ ഉപയോഗപ്പെടുത്താം. ഇങ്ങനെയൊക്കെ മനുഷ്യന് പ്രത്യേകതകളുണ്ട്. അതിലേറെ മനുഷ്യനുള്ള സൃഷ്ടിപ്പിലുള്ളത് എന്താ? മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പിൽ ഫിത്രത്ത് നൽകി എന്നുള്ളത്. എന്താ ഫിത്രത്ത്? മനുഷ്യന് ഫിത്രത്ത് നൽകി. കുല്ലു മൗലൂദി ഈവലത് വലൽ ഫിത്ര എന്നാണ്. എല്ലാ ജനിക്കുന്ന പിന്നെ ഓരോ മനുഷ്യനും ഇസ്ലാമിക പ്രകൃതിയിലാണ്. ഇവിടെ ജനിക്കുന്നത് ഇസ്ലാമിക പ്രകൃതിയിലാണ്. പിന്നീട് നബിസ്ലാഹുലം മതങ്ങളും പറഞ്ഞു, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്രാനിഹി. അവന്റെ മാതാപിതാക്കളാണ് അവനെ മജൂസിയോ അഗ്നി ആരാധകനോ അല്ലെങ്കിൽ ക്രൈസ്തവനോ അല്ലെങ്കിൽ യഹൂദനോ ആക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഒരേ മനുഷ്യന് ഇവിടെ ജനിക്കുന്നത് എങ്ങനെയാണ്? ഇസ്ലാമിക പ്രകൃതിയിൽ. പക്ഷെ ഇസ്ലാമിക പ്രകൃതിയിൽ ജനിക്കുന്ന മനുഷ്യനെ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വ്യതിചലിപ്പിക്കുന്നുണ്ട്, മാറ്റുന്നുണ്ട്. ആ മാറ്റുന്നതിൽ ഏറ്റവും മുഖ്യ പങ്ക് ആരുതാ? മാതാപിതാക്കളുടേതാണ്. അതാണ് റസൂലുള്ള പറഞ്ഞത്, ഫഅബവാഹു, അവന്റെ മാതാപിതാക്കൾ. മാതാപിതാക്കൾ മാത്രം മനുഷ്യന്മാരെ തെറ്റിക്കണ് അല്ല, സുഹൃത്തുക്കളുണ്ട്. അതേപോലെ തന്നെ വേറെയും കാരണങ്ങളുണ്ട് മനുഷ്യന് വ്യതിചലിക്കാൻ, വേറെയും കാരണങ്ങളുണ്ട്. പക്ഷെ എന്തിനാ റസൂലിന്റെ മാതാപിതാക്കളെ പറഞ്ഞത്? കുരുന്നായിരിക്കുമ്പോ തന്നെ കുട്ടി ആരത്തായിരിക്കും? മിക്കവാറും മാതാപിതാക്കളായിരിക്കും അല്ലെ. അപ്പൊ ഒരു മകൻ വ്യതിചലിക്കുന്നുവെങ്കിൽ അതിന്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ കാരണം ആരാ? ഉമ്മിമാപ്പി തന്നെയാണ്, മാതാപിതാക്കൾ തന്നെ. വേറെയും കാരണങ്ങളുണ്ടാകാം, പക്ഷെ റസൂൽ ഏറ്റവും പ്രധാനപ്പെട്ടതിനെ അവിടെ ഉണർത്തിയെന്ന് മാത്രം. ഏതായാലും ജനിക്കുന്നത് ഏതിലാണ്? ജനിക്കുന്നത് ഫിത്രത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ലഖദ് ഖലഖനൽ ഇൻസാൻ, അള്ളാഹു ഈ സത്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം അള്ളാഹുവാണ് തീർച്ചയായും നാം മനുഷ്യനെ പഠിച്ചിരിക്കുന്നു. ഫി അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയിൽ, ആകാരത്തിൽ, അതേപോലെ തന്നെ ഫിത്രത്തിൽ. ഹിസ്സിയായും മാനവിയായും മനുഷ്യന്റെ സൃഷ്ടിപ്പിന് പ്രത്യേകത ഉണ്ട്. ഹിസ്സിയ എന്നാൽ നമുക്ക് പഞ്ചേന്ദ്രിയ ക്ഷമതമായിട്ടുള്ള, പഞ്ചേന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപം, അങ്ങനെ ചില പ്രത്യേകതകൾ ഉണ്ട് മനുഷ്യനുണ്ട്. അതേപോലെ തന്നെ പിന്നെ മാനവീയായിട്ട് ആശയപരമായിട്ടുള്ളതായ പിന്നെ ചില പ്രത്യേകതകളും മനുഷ്യന്റെ സൃഷ്ടിപ്പിനുണ്ട്. അതാണ് ഇവിടെ ഫിത്രത്ത്. പിന്നെ മനുഷ്യന് അക്കലുണ്ട് അല്ലേ, മനുഷ്യന് സംവേദന ക്ഷമത ഉണ്ട്. അതേപോലെ തന്നെ മനുഷ്യന് പിന്നെ ഈ വകതിരിവുണ്ട്, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ട്. കുറേ പ്രത്യേകതകളുണ്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം. അതിന് ഏറ്റവും മുഖ്യം ഈ ഫിത്രത്ത് തന്നെയാണ്, ഏറ്റവും മുഖ്യം ഫിത്രത്ത് തന്നെയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആദി സൃഷ്ടി മനുഷ്യരിൽ ആദമാണ്, അലൈഹി സ്വലാത്തു വസ്സലാം. ആദമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനെ സൃഷ്ടിച്ചു, എന്നിട്ട് ആദമിനുള്ള ആദരവാണ് എന്ത് ചെയ്തത്? മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രകടിപ്പിച്ചത്. വലക്കത് കറന്ന ബനി ആദം, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. അപ്പോ പിന്നെ മനുഷ്യ സൃഷ്ടിപ്പിന് അതിന്റേതായ പ്രത്യേകത ഉണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നില്ല, ഖദ ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. ആ തഖ്വീമിൽ ഏറ്റവും പ്രധാനം അള്ളാഹു നൽകിയ ഫിത്രത്താണ്. പക്ഷെ ഈ ഫിത്രത്തിനെ എന്ത് ചെയ്യും? മനുഷ്യൻ തെറ്റിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഫിത്രത്തിൽ ജനിക്കുന്ന മനുഷ്യൻ എവിടേക്ക് പോണത്? അസ്വല സാഫിനയിൽ പോണത്. പിന്നെ ഇമാം മൂസ ഇബ്നു ഹാദി അൽഹാഷിമി, മൂസ ഇബ്നു ഹാദി അൽഹാഷിമി ഒരു കേസായിട്ട് ഖലീഫ അബൂജാഫർ മൻസൂറിന്റെ അടുക്കൽ പോണ്ട്. അബൂജാഫർ മൻസൂർ, അബൂജാഫർ മൻസൂറിന്റെ അടുക്കൽ ചെന്നിട്ട് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, മൂസ ബിൻ ഹാദി പറയുന്നത് പിന്നെ അദ്ദേഹം തന്റെ ഭാര്യനോട് പറഞ്ഞ്, നീ ചന്ദ്രനെ പോലെ അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവളല്ലെങ്കിൽ നീ ചന്ദ്രനെ പോലെയല്ല എങ്കിൽ നീ പിന്നെ നീ എന്താണ് താലിഖാണ്, എന്താ ആ നീ വാമോചിതയാണെന്നാണ് ഞാൻ നിന്നെ തലാക്കി ലീഗിനെന്ന് അതിന്റെ അർത്ഥം. നീ ആരെ പോലെയല്ലെങ്കിൽ ആ ചന്ദ്രനെ പോലെ. ചന്ദ്രനെ സാധാരണ നമ്മളെ എന്തിനാ ഭൂമിക്ക, എന്തിനാ ഒരാളെ ചന്ദ്രനോട് ഭൂമിക്കുന്നത്? ആ ചന്ദ്രനോട് പൂനിലാവിനോടൊക്കെ ഉപയോഗിക്കണം എന്തിനാണ്? സൗന്ദര്യം, സൗന്ദര്യം എന്നുള്ള നിൽക്കാൻ. അപ്പോ നീ ചന്ദ്രനെ പോലെ ചന്ദ്രികയെ പോലെയല്ല എങ്കിൽ നീ വിവാഹമോചിതയാണ് എന്ന് ഇയാൾ എന്ത് ചെയ്ത് ഭാര്യനോട് പറഞ്ഞ്, ഭാര്യനോട് പറഞ്ഞ് ഭാര്യ അത് കേട്ടോടുകൂടി ഭാര്യ എന്താ മനസ്സിലാക്കി, തന്നേക്കാൾ സൗന്ദര്യം ആയിരിക്കും തന്നെയാണ് ചന്ദ്രിക, പിന്നെ പൗർണമിക്കല്ല ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ മുപ്പത്തിയേരം എന്ത് ചെയ്ത് മുപ്പത്തിയേരം വേണ്ടെടുത്തിട്ട് മുപ്പത്തിയേരം പോയി, പോയി മുപ്പത്തിന് മനസ്സിലാക്കി തലാക്കായെന്നുള്ളതാണ്. അപ്പോഴാണ് മൂസ ബിൻ ഹാദി പറഞ്ഞതിലെ, മൂസ ബിൻ ഹാദി ഉദ്ദേശിച്ചത് എന്താണ്? തീർത്തും അദ്ദേഹം ഉദ്ദേശിച്ചത് അവരെന്നെയാണ് എന്ത്, ചന്ദ്രനെ അപേക്ഷിച്ചിട്ട് അവരെന്നെയാണ് ഉത്കൃഷ്ട സൃഷ്ടി. ആ ഒരു ധാരണയിലാണ് മുപ്പത്തിയേത് പറഞ്ഞത്. ഏതായാലും മുപ്പത്തിയേഴ് തലാക്കായി വെച്ചിട്ട് പോയി. അപ്പോ മൂസ ബിൻ ഹാദി ഖലീഫ അബൂജാഫറിന്റെ അടുക്കൽ, അബൂജാഫർ മൻസൂറിന്റെ അടുക്കലേക്ക് ചെന്ന്. അപ്പൊ അബൂജാഫർ മൻസൂറിന്റെ സദസ്സിൽ അന്നത്തെ കാലത്ത് പിന്നെ പണ്ഡിതന്മാർ നിറഞ്ഞ സദസ്സാണ്. അപ്പോ അബൂജാഫർ മൻസൂർ പ്രശ്നം കേട്ട് എന്നിട്ട് പണ്ഡിതന്മാരോട് ചോദിച്ച്, പിന്നെ ഇങ്ങനെ ഇയാൾ പറഞ്ഞിട്ടുണ്ട് തലാക്കായോ ഇല്ലേ, തലാക്കായോ ഇല്ലേ. അപ്പൊ ഇവ അബൂ ഹനീഫയുടെ ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞ് തലാക്കായിട്ടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, പടപ്പുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഏറ്റവും നല്ല ഘടന നൽകിയിട്ട് ആരെ പഠിച്ച്, മനുഷ്യനാണ്, മനുഷ്യന്. അതുകൊണ്ട് തന്നെ ഒരു ചന്ദ്രനും ഒരു ഷംസും കമറും ആരോട് തുല്യാവൂല, മനുഷ്യനോട് തുല്യാവൂല. അതുകൊണ്ട് തലാക്കായിട്ടില്ല എന്ന് പറഞ്ഞ് ഈ ആയത്ത് ഓതിയപ്പോൾ അബൂജാഫർ മൻസൂർ എന്ത് ചെയ്ത് സ്ത്രീയെ വിളിക്കാൻ പറഞ്ഞു, മൂസ ബിൻ ഹാദി അൽ ഹാഷിമിയുടെ ഭാര്യനെ വിളിക്കാൻ പറഞ്ഞിട്ട് ഈ ഫത്വ നൽകി അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നാണ്. ഏതായാലും മനുഷ്യൻ മറ്റു അള്ളാഹുവിന്റെ പടപ്പുകളെ എടുത്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനപേക്ഷിച്ച് മനുഷ്യൻ എന്താണ്, മനുഷ്യൻ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയാണ്. കാരണം മനുഷ്യൻ ഒരു ലോകമാണ്, മനുഷ്യൻ തന്നെ എന്താണ് ഒരു ലോകമാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഒരു ലോകമാക്കണ എന്താ, ആ പിന്നെ മനുഷ്യനുള്ള മൂല്യങ്ങളാണ് അല്ലെ, പോലല്ല മൂല്യം. ഒരിക്കൽ ഒരു നാട്ടിലൊരു യുദ്ധം ഉണ്ടായപ്പോൾ ആളുകൾ ഇറങ്ങിപ്പാഞ്ഞൊരു കഥയുണ്ട്. നാട്ടിൽ പെട്ടെന്നൊരു യുദ്ധം സംഭവിച്ചു, യുദ്ധം സംഭവിച്ചപ്പോൾ ആളുകളൊക്കെ മല കയറി ഓടാൻ തുടങ്ങി, ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോ ഒരു ചെറു പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി, മനസ്സിലായില്ലേ, വികലാംഗനായ തന്റെ സഹോദരനെ എടുത്തിട്ട് ഓടുകയാണ്. വികലാംഗനെ തോളിലിട്ടിട്ട് പുറത്തിട്ടിട്ട് അത് ഓടുകയാണ്. അതിന് അത് തന്നെ ചെറുത്, ഇത് വികലാംഗനാണ് സഹോദരൻ, അതിനെടുത്ത് ഓടുകയാണ്. അപ്പൊ അത് കുന്നു കയറി ഓടുകയാണ്. അപ്പൊ എല്ലാവരും സ്പീഡിൽ പോയുണ്ട്, ഇതിന് സ്പീഡ് പോകാൻ കഴിയണില്ല, സ്പീഡിൽ പോകാൻ കഴിയണില്ല. അപ്പോ പിന്നെ ഈ കുട്ടി പെൺകുട്ടി ഇതിനെടുത്തിട്ട് ഓടുന്നത് കണ്ടപ്പോ പത്രക്കാർ അതിനെ നിർത്തിയിട്ട് ചോദിച്ച്, പിന്നെ എല്ലാവരും ഓടിയിട്ട് പ്രാണരക്ഷാർത്ഥം ഓടി നഫ്സി നഫ്സി എന്ന് ഓടുകയാണ്, നിങ്ങൾ എന്താണ്, കുട്ടിനോട് ചോദിക്കണം, നീ എന്താണ് ഈ ഭാരം കയറിയിട്ട്, നിനക്ക് സ്പീഡിൽ ഓടാൻ കഴിയില്ല, ഈ ഭാരം കയറിയിട്ട് നിങ്ങൾ എന്താണ് മെല്ലെ മെല്ലെ വേച്ചു പോകണെന്ന്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു എന്നാണ്, ഞാൻ ഭാരമല്ലേ പേറുന്നത്, ഞാൻ എന്റെ സഹോദരനായ ഒരു മനുഷ്യനെയാണ് പേറുന്നത്, ഞാൻ ഭാരമല്ലേ പേറുന്നത്, പിന്നെ ഞാൻ ആരെ പേറുന്നത്, ഞാനൊരു മനുഷ്യനെയാണ് പേറുന്നത് എന്നാണ്, ആ മനുഷ്യന്റെ സഹോദരനാണ്. അപ്പോ അവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ പേറുന്നത് എന്തല്ല, അതൊരു ഭാരമല്ല, പിന്നെയോ ഇത് കേവലം മനുഷ്യൻ എന്നതിനപ്പുറം അതിന് പേറുന്നുണ്ട്, ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോ അതാണ് മനുഷ്യനിലുള്ള മൂല്യം, അതേപോലെ തന്നെ മനുഷ്യനിലുള്ളതായ ഫിത്രത്ത് ഇതൊക്കെ. പക്ഷെ പല മനുഷ്യന്മാരും ഇവിടെ ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകി അഹ്സന തഖ്വീം ഉണ്ടല്ലോ, അഹ്സന തഖ്വീം അതിലേറ്റവും പ്രധാനം എന്താ, ഫിത്രത്താണ്. അതിനെ കൈമോശം വരുത്തി നഷ്ടപ്പെടുത്തി ഇവിടെ ജീവിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ എന്താക്കും, അള്ളാഹു പറയുന്നത് സുമ്മ റദദിനാഹു അസ്ഫല സാഫിലി, സുമ്മ റദദിനാഹു പിന്നീട് നാം അവനെ ആക്കും അസ്ഫല സാഫിലി, ഏറ്റവും താഴെയുള്ളവരിൽ ഏറ്റവും താഴെ. അതിനെന്താ, പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞ തഫ്സീർ എന്നറിയാം, ഒന്ന് മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വതാല നരകത്തിന്റെ വിറകാക്കണത്, അള്ളാഹു നമ്മളെ കാക്കട്ടെ നരകത്തിൽ നിന്ന്, അള്ളാഹു മജർണ മിനന്നാർ, പിന്നെ നരകം ധറക്കാത്തുകളാണ്, നരകം ധറക്കാത്തുകളാണ്, അടിയിലേക്ക് ആഴമായിട്ടുള്ള തട്ടുകളാണ്, മനസ്സിലായി? ആ നരകത്തിന്റെ അടിത്തട്ടിൽ ശിക്ഷിക്കപ്പെടുന്നവരുണ്ട്. മനുഷ്യന്മാരുടെ തെറ്റുകൾ, അവരുടെ പാപങ്ങൾ കാരണത്താൽ ഓരോരുത്തരുടെയും പാപം എന്താണോ അതിനനുസരിച്ചാണ് നരക താഴേക്കുള്ളതായ അഗാധ ഗർത്തങ്ങൾ. ഏറ്റവും നല്ല ഘടനയിൽ സൃഷ്ടിച്ച മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ ഫിത്രത്തിലൊക്കെ കൈമോശം വരുത്തിയിട്ട് അവന് മോശമായിട്ട് അധാർമികതയിൽ അവിശ്വാസത്തിൽ ജീവിക്കും. അപ്പൊ അവൻ എന്താകും? നരകത്തിന്റെ ആഴിയിൽ ശിക്ഷിക്കപ്പെടുന്നവരിൽ ഏറ്റവും അടിത്തട്ടിൽ എത്തിപ്പെടും. അങ്ങനെയാണ് ഒരു വിഭാഗം മുഫസ്സിറീങ്ങൾ പറഞ്ഞത്. ചില മുഫസ്സിറീങ്ങൾ പറഞ്ഞത് നല്ല ശക്കിലാണ് മനുഷ്യന് സൃഷ്ടിക്കുമ്പോ, അല്ലേ? നല്ല ഘടന, നല്ല രൂപം, മനുഷ്യൻ നല്ല അടിപൊളിയാണ് തുടക്കത്തിൽ നടത്തും. പക്ഷെ ആ അടിപൊളിയിലുള്ള മനുഷ്യനെ സുമ്മ റദദിനാവും, പിന്നീട് നാം അവനെ റദദ് മടക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശം ജയല എന്നാണ് ആക്കി. നാം മനുഷ്യനെ മടക്കും അസ്ഫല സാഫിൻ എന്ന് പറഞ്ഞാൽ അർദലൽ ഉമുർ. എന്താ അർദലൽ ഉമുർ? അർദലൽ ഉമുർ എന്ന് പറഞ്ഞാൽ പുരുഷായുസിന്റെ ഏറ്റവും മോശമായ അവസ്ഥ, പുരുഷായുസിന്റെ ഏറ്റവും മോശമായ അവസ്ഥ അർദലുൽ ഉമുർ. വാർദ്ധക്യത്തിന്റെ അങ്ങേറ്റം, വാർദ്ധക്യല്ല, പിന്നെ വാർദ്ധക്യത്തിൽ എത്തിയ മനുഷ്യൻ പറ്റ ബോധം സ്വബോധം പോയി പിച്ചിമ്പേയും പറയുന്ന ആ ഒരു കാലഘട്ടം, അതാണ് അർദലുൽ ഉമുർ. വയസ്സായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും, പിന്നെ ബോധം ഉണ്ടാവില്ല. അതാണ് അർദൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് അഭയം തേടിയിട്ടുണ്ട്. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമുർ. അള്ളാഹുമ്മ അള്ളാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് അഭയം തേടുകയാണ്, രക്ഷ തേടുകയാണ്. മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമുർ, ഏറ്റവും മോശമായ ഈ സ്റ്റേജിലേക്ക് ഞാൻ മടക്കപ്പെടുന്നത്. മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമുർ, പുരുഷായുസിലെ ഏറ്റവും മോശമായ സ്റ്റേജിലേക്ക് ഞാൻ മടക്കപ്പെടുന്നതിൽ ഞാൻ നിന്നോട് അഭയം തേടുന്നു. കാരണം എന്താ? ആ മോശമായ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ മനുഷ്യന് ബോധം ഉണ്ടാവില്ല, അതേപോലെ തന്നെ പിന്നെ വകതിരിവ് ഉണ്ടാവില്ല, അതൊക്കെ നഷ്ടപ്പെടും, കൈമോശം വന്നു പോകും. മിസ്ലാത്തിൽ മാത്രങ്ങൾ ഒരു അറാബിന്റെ പനി കാണാൻ പോയി, പനി ഒടിച്ച് തുള്ളുകയാണ് മനുഷ്യൻ, വയസ്സനായ അറാബിയൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ചെന്ന് കണ്ടപ്പോ ലാ സഹൂറിൻ ഇൻഷാ അല്ലാന്ന്, ലാബേസ് തൊഹൂറിൻ ഇൻഷാ അല്ല. എന്താ ലാബേസ് എന്ന് പറഞ്ഞ? ലാബേസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ്. അതായത് പിന്നെ പനിയാണെങ്കിലും പ്രശ്നമാക്കണ്ട, ഇതെന്താണ്? ഒരു അനുഗ്രഹമാണ്, നന്മയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ലാബേസ്. തഹൂറിൻ, തഹൂർ എന്ന് പറഞ്ഞാൽ എന്താ? പനിയാണ്, അത് പാപത്തിന് പരിഹാരമാണ്, പാപ വിശുദ്ധി കിട്ടും. ആ അർത്ഥത്തിൽ ലാബേസ് തൊഹൂറിൻ എന്നാണ്. റസൂലുള്ളത് പറഞ്ഞേക്കിന് അറബി പിടിച്ച് ആടി ലാബേസ് എന്നോ? പഞ്ചു തുള്ളണ മനുഷ്യൻ, പിന്നെ എന്നിട്ട് ലാബേഴ്സ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ആ ലാബേഴ്സ് വേണ്ടെങ്കിൽ റസൂൽ എന്ത് ചെയ്ത് ആ ദുആ തിരിച്ചെടുത്തു. അതാണ് ഒരു രോഗിയെ ചെന്ന് കണ്ടാൽ നമ്മൾ പറയേണ്ടത് പ്രാർത്ഥനയാണ് ലാബേഴ്സ് തഹൂറിൻ ഇൻഷാ അല്ലാഹ് എന്ന്. പക്ഷെ അറാബിക്ക് അത് പിടിച്ചില്ല. കാരണം എന്താ? ഒന്ന് അറാബിയാണ് വയസ്സാക്കിയത്, പിന്നെ അയാൾ പനിപിടിച്ച് തുള്ളായിരുന്നു. ഏതായാലും ഈ അർദലുൽ ഉമുർ അതാണ് ഇവിടെ ഉദ്ദേശം എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ സൃഷ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചപ്പോൾ അഹ്സനു തഖ്വീമാണ്, രൂപത്തിലും അതേപോലെ ഘടനയിലൊക്കെ. ആ മനുഷ്യനെ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വതാല അസ്ഫല സാഫിലേക്ക് മടക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ചില മുഫസ്സിലീങ്ങൾ പറഞ്ഞത്, പക്ഷെ ഇവിടെ പല മുഫസ്സിലീങ്ങളും പറഞ്ഞത് ഈ പറഞ്ഞ രണ്ടർത്ഥവും അത് പരിഗണിക്കാം. പക്ഷെ ഇവിടെ ഏറ്റവും ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ അഹ്സന തഖ്വീമിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും നല്ല ഫിത്രത്തിൽ, പ്രകൃതിയിൽ സൃഷ്ടിച്ചു എന്നുള്ളത്. പക്ഷെ ആ പ്രകൃതി മനുഷ്യനെ എന്ത് ചെയ്യും? ഇവിടെ വെച്ച് നഷ്ടപ്പെടുത്തും. അള്ളാഹു നൽകിയതായ ശുദ്ധ പ്രകൃതി മനുഷ്യൻ പല കാരണങ്ങളാൽ, പല പ്രേരണകളാൽ നഷ്ടപ്പെടുത്തും. ആ നഷ്ടപ്പെടുത്തി മനുഷ്യൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം മനുഷ്യൻ എന്താകുക? അള്ളാഹു പറയുന്ന സുമ്മ റദദിനാഹു അസ്ഫല സാഫിലീൻ, അത്തരം മനുഷ്യന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതാല അസ്ഫല സാഫിലിലേക്ക് മടക്കും എന്നുള്ളതാണ്. അവർ ശിക്ഷാർഹരാകും, നരകത്തിൽ ആപതിക്കുന്നവരാകും. കാരണം എന്താ? കാരണം അവർക്ക് അള്ളാഹു നൽകിയ ഫിത്രത്തിനെ അവർ നഷ്ടപ്പെടുത്തി. ആദ്യം നഷ്ടപ്പെടുത്താൻ കാരണമാണെന്ന് മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ മാത്രമല്ല, പല കാരണങ്ങളും ഉണ്ടാവും. അതേപോലെ മനുഷ്യന്മാർ അള്ളാഹു ബുദ്ധി നൽകി, വകതിരിവ് നൽകി, അതേപോലെ തന്നെ സ്വാതന്ത്ര്യം നൽകി. പറഞ്ഞേക്കണ മനുഷ്യന്മാരെന്ത് ചെയ്യും? തങ്ങൾക്ക് പലതും തെരഞ്ഞെടുക്കും, സ്വാർത്ഥമായത് ജഡികയച്ച കൊത്തത് തെരഞ്ഞെടുക്കും, അങ്ങനെ സ്വയം മനുഷ്യൻ നശിക്കും. അത്തരം മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് അഹ്സൻ തഖ്വീമിൽ തുടരൂല. പിന്നെന്ത് ചെയ്യും? അവര് മോശാവസ്ഥയിലേക്ക് മാറും, കുഫറിലേക്ക് പോകും, ഷിർക്കിലേക്ക് പോകും, അതേപോലെ തന്നെ പാപങ്ങളിലേക്ക് പോകും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്ന സുമ്മറദദിനാഹു അസ്ഫല സാഫിലീൻ, അങ്ങനെയുള്ള മനുഷ്യന്മാരെ നമ്മൾ ആക്കി തീർക്കും. ആരാക്കി തീർക്കും? അസ്ഫല സാഫിലീൻ, ഏറ്റവും അധമൻ, ഏറ്റവും മോശക്കാരൻ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു ചോദ്യം ചോദിച്ചു. മെനിസഫല എന്ന് പറഞ്ഞാൽ ഇതാണ് അസ്ഫൽ, ആരാണ് ഏറ്റവും സഫലത്ത് എന്ന് വെച്ചാൽ മോശക്കാരൻ. അപ്പൊ ഇമാം മാലിക് പറഞ്ഞത് മതം വിറ്റ് തിന്നുന്നവൻ എന്നാണ്. മതം വിറ്റ് തിന്നുന്നവൻ, എന്താ മതം വിറ്റ് തിന്നാണ്? എന്താ മതം പൊട്ടി ജീവിക്കാന്നൊക്കെ കേട്ടിട്ട്, മതം വിറ്റ് ദീന് വിറ്റ് തിന്ന, ദീന് വിറ്റ് തിന്ന, മതനിഷ്ഠ അതിനെ നഷ്ടപ്പെടുത്തിയിട്ട് മനുഷ്യന്മാർ ജീവിക്കുക, അതാണ്. അപ്പൊ ഇമാം മാലിക്കിനോട് ചോദിച്ചു, മെൻ സഫലത്തു സഫല, മെൻ അസ്വലു സാഫിലീൻ, ഏറ്റവും അസ്വലു സാഫിലീൻ ആരാന്ന് ചോദിച്ചപ്പോ, തന്റെ മതം വിറ്റ് മറ്റൊരു തിന്നുണ്ടെങ്കിൽ അയാളാണ് അസ്വലു സാഫിലീൻ. ഒരാൾ അയാളുടെ മതം വിറ്റിട്ട് അയാൾ തിന്നാണെങ്കിൽ അയാൾ ആരാണ്? ഏറ്റവും അധമനാണ്. അധമരിൽ അധമൻ എപ്പോഴായ? ഒരാളുടെ മതം വിറ്റിട്ട് മറ്റൊരു തിന്നുമ്പോ. അപ്പൊ അയാൾ മറ്റുള്ളവരുടെ കയ്യിലെ പാവയാണ്, അയാളുടെ ദീനും മറ്റുള്ളവർക്ക് എന്താണ്? പാവയാണ്. പറഞ്ഞ മനസ്സിലായിട്ടില്ല, ആരാതൊന്ന് പറയാ. ഏറ്റവും അധമൻ ആരി എന്ന് ഇമാം മാലിക്കിനോട് ചോദിച്ചു, മോശക്കാരൻ. അപ്പൊ പറയണേ, മതം വിറ്റ് തിന്നവൻ, സ്വന്തം ദീൻ വിറ്റ് തിന്നുന്നവനാണ് മോശക്കാരൻ. എങ്ങനെ മതം വിറ്റ് ജീവിക്ക തിന്ന്? പിന്നെ മതം വിറ്റ് തിന്നു പറഞ്ഞെങ്കിൽ, പിന്നെ ഒരാൾ ദീനീ നിഷ്ഠനാണ്, പക്ഷെ അയാളുടെ ദീനീ നിഷ്ഠമൊക്കെ എന്തിനാ? ദുനിയാവ്, ദുനിയാവിന് വേണ്ടിയിട്ടാണ്, ദുനിയാവ് സമ്പാദിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ അയാളെ ഏറ്റവും മോശക്കാരൻ, മോശക്കാരിൽ മോശക്കാരൻ. അസ്വലു സാഫിലീൻ ആരാന്ന് ചോദിച്ചപ്പോ, ഒരാളുടെ ദീന് അത് വിറ്റിട്ട് ആരാ തിന്ന? അയാൾ അല്ല തിന്നെ, പിന്നെ മറ്റുള്ളവരാ തിന്നണത്. അപ്പൊ അയാൾ എന്താണ്? അയാൾ കേവലം അയാളുടെ ദീനും അയാളുടെ കാര്യമൊക്കെ കേവലം മറ്റുള്ളവർക്ക് പിന്നെ എന്തും ചെയ്യാനുള്ള, എന്തും ചെയ്യാനുള്ള എന്താണ് വിഭവമാണ്. അതുകൊണ്ടാണല്ലോ പല ആളുകളെ എന്തിനു ചൂഷണം ചെയ്യുന്നത്? ലക്ഷങ്ങൾ തട്ടിപ്പോണരില്ലേ? മതനിഷ്ഠ ചൂഷണം ചെയ്തിട്ട് മനസ്സിലേ, എത്രയോ ആളുകൾ ബിരുദന്മാരുണ്ട്, കുറെ സിദ്ധന്മാരായി, സന്യാസിമാരായി, കുറെ പിന്നെ ബീവിമാര്, തങ്ങന്മാർ, ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? അവരൊക്കെ എങ്ങനെ ജീവിക്കണത്? മറ്റുള്ളവന്റെ ദീന് കവർന്നിട്ടാണ്, മറ്റുള്ളവരുടെ ദീന് കവർന്നിട്ടാണ്. ഇപ്പൊ ഒരേലസ്, ഒരു നൂല്, ഇതൊക്കെ കെട്ടിക്കൊടുത്തിട്ട് വാങ്ങുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഭാവി പ്രവചനങ്ങൾ നടത്തിയിട്ട് ലക്ഷങ്ങൾ തട്ടുന്നുണ്ട്, മനസ്സിലല്ലേ? ഈ കൊള്ളയടിക്കപ്പെടുന്നവൻ എന്താ നഷ്ടപ്പെടുന്നത്? ഓന്റെ ലക്ഷങ്ങളല്ല നഷ്ടപ്പെടുന്നത്, അതിന് മുമ്പ് എനിക്ക് നഷ്ടപ്പെടുന്നത് എന്താ? ഓന്റെ ദീനാണ്, ദീനാണ്. അപ്പൊ അങ്ങനത്തെ മനുഷ്യന്മാർ അസ്ഫലു സഫലീൻ എന്നാണ്, സഫലത്ത് സഫല എന്നാ പറഞ്ഞത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് സുമ്മറദദിനാഹു അസ്ഫല സഫലീൻ. ഇത് അള്ളാഹു സുബ്ഹാനഹു വതാല പൊതുവിലൊരു തത്വം പറഞ്ഞ എന്ത്? അള്ളാഹു ഏറ്റവും നല്ല തഖ്വീമിൽ ആരെ പഠിച്ചു? മനുഷ്യനെ പഠിച്ചു. നല്ല ഫിത്റത്ത് നൽകി, നല്ല ശക്കില് നൽകി, നല്ല ഖവാമ നൽകി, അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ പഠിച്ചു. അത് നൽകപ്പെട്ടതിൽ ഏറ്റവും നല്ലത് മനുഷ്യന് നൽകിയത് എന്താണ്? നല്ല ശുദ്ധ പ്രകൃതിയാണ്, ശുദ്ധ പ്രകൃതിയാണ്, ഇസ്ലാമിക പ്രകൃതിയാണ് നൽകിയത്. പക്ഷെ ആ ഇസ്ലാമിക പ്രകൃതി അത് മനുഷ്യൻ കൈമോശം വരുത്തി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ അസ്ഫല സാഫിലീനിലേക്ക് മാറ്റി ആക്കി തീർത്തു. അതെല്ലാവർക്കും ബാധക? ഈ പറഞ്ഞ എല്ലാവർക്കും ബാധക അല്ല. പിന്നെയോ? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഈ ഫിത്രത്തിന്റെ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട് കേടാകാതെ. അതാരാ? അത് അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്. എന്താ അല്ലദീന ആമനു? വിശ്വസിച്ചവർ. വഅമിലു സ്വാലിഹാത്, സൽപ്രവൃത്തികൾ ചെയ്തവർ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്, വിശ്വസിക്കുകയും സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ ഒഴികെ. അവരെന്തല്ല? അവരെ അഹ്സൻ തഖ്വീമിനെ കേടാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ അസ്ഫല സാഫിലിയിലേക്ക് മാറ്റിയിട്ടില്ല. അവരവരുടെ ഫിത്രത്തിൽ തന്നെയാണുള്ളത്, ഫിത്രത്തിലാണുള്ളത്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഫലഹും അജറുൻ ഗൈറു മംനൂൻ. അവർ അള്ളാഹു നൽകിയ അഹ്സൻ തഖ്വീം സൂക്ഷിച്ച് വിശ്വാസികളായി സുഹൃതം പ്രവർത്തിക്കുന്നവരായി ജീവിച്ചതിനാൽ ഫലഹും അവർക്കുണ്ട് അജറുൻ ഗൈറു മംനൂൻ, അജറുൻ പ്രതിഫലം. ഗൈറു മംനൂൻ എന്താ ഗൈറു മംനൂൻ? ഗൈർ മക്തൂൾ, മുറിഞ്ഞു പോകാത്ത, നിലച്ചു പോകാത്ത. നിലച്ചു പോകാത്ത പ്രതിഫലം. മംനൂൻ എന്നുള്ളത് മണ്ണിൽ നിന്നാണ്. മണ്ണിന് രണ്ടർത്ഥം പറയും. ഒന്ന്, മഞ്ഞ എന്ന് പറഞ്ഞാൽ എടുത്തു പറയാം, ചെയ്തത് എടുത്തു പറയാം. മറ്റൊന്ന് മുറിക്കുക, കട്ട് ചെയ്യുക. രണ്ടർത്ഥത്തിൽ പറയും. ഇവിടെ ഗൈറു മംനൂൻ എന്ന് പറഞ്ഞാൽ രണ്ടു ഉദ്ദേശമാണ്. ഫലവും അവർക്കുണ്ട് അജ്റുൻ, പ്രതിഫലം. ഗൈറു മംനൂൻ, ഗൈറു മംനൂൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗൈറു മംനൂൻ എന്ന് പറഞ്ഞാല് മുറിഞ്ഞു പോകാത്ത, നിലച്ചു പോകാത്ത പ്രതിഫലം. എന്ന് പറഞ്ഞാൽ അവർക്കുള്ള കൂലി അത് ശാശ്വത സ്വഭാവമുള്ളതാണ്, നൈതികമാണ്, നിത്യമാണ്. അതേപോലെ തന്നെ അത് ഗൈറു മംനൂനാണ്. നമ്മൾ അതിന്റെ പേരിൽ എന്ത് ചെയ്യൂല, അതിന്റെ പേരിൽ ഇങ്ങനെ അത് പിന്നെ പുണ്യം വിളിച്ചു പറഞ്ഞ് ആ പ്രതിഫലം എടുത്തു പറഞ്ഞിട്ട് അസ്വാരസ്യം ഉണ്ടാക്കൂല. അപ്പൊ നമുക്കൊരാളൊരു കാര്യം തന്ന്, ഒരാളൊരു ഔദാര്യം തന്ന്, അതിങ്ങനെ ഏതുവരെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ചങ്ങായി തരണ്ടിണ്ടായില്ല, അറിയാം, മനസ്സിലല്ലേ? ചിലർക്ക് അതൊരു ഇതായിരിക്കും, അതിങ്ങനെ എല്ലാ വേദികളിലും പറഞ്ഞ് ഒരു മേനി നടിക്കലായിരിക്കും. അല്ലേ, എനിക്ക് ഞാൻ അത് തന്നില്ലേ, ഇന്ന് ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലേ, പിന്നെ ഓനാപ്പാ പറയുന്നത്, ഞാൻ ഓനക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തിക്കണേ, ഇങ്ങനെ പറയും. അതൊക്കെ ഓൻ കേൾക്കുമ്പോ അല്ലെങ്കിൽ ഓന്റെ ചെവിയിലെത്തുമ്പോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ വെച്ച് പറയുമ്പോൾ എന്താണ്, അത് തീർത്തും പ്രയാസമാണ്, അസ്വാരസ്യാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രതിഫലം ഇവിടെ അല്ല, അള്ളാന്റെ അടുത്തില്ല. അങ്ങനെ ഒരു പ്രതിഫലം അള്ളാന്റെ അടുത്തില്ല. അള്ളാന്റെ അടുത്തുള്ളത് ഗൈറു മംനൂൻ, എടുത്തു പറയാത്ത രീതിയിൽ, എടുത്തു പറഞ്ഞ് അസ്വാരസ്യം ഉണ്ടാക്കാത്ത രീതിയിലുള്ള പ്രതിഫലം. അപ്പോ എങ്ങനെ നമ്മൾ ഇതിനർത്ഥം പറയാം? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയിലും ഫിത്രത്തിലും അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, അള്ളാഹു നൽകിയ അഹ്സനി തഖ്വീം മനുഷ്യൻ പാഴാക്കിയതിനെ ആ മനുഷ്യനെ അള്ളാഹു എന്ത് ചെയ്തു? അസ്ഫൽ സാഫിലിയിലേക്ക് ആക്കി തീർത്തു. അസ്ഫൽ സാഫിലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷാർഹൻ, ശിക്ഷാർഹൻ ഉന്നതനായ മനുഷ്യനാണ് നരകത്തിന്റെ അടിയിൽ, നരകത്തിന്റെ വറകായിട്ട് മാറുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ആ രീതിയിലാക്കി തീർത്തു. കാരണം എന്താ? അവന് അള്ളാഹു നൽകിയ ഈ അഹ്സനു തഖ്വീൻ അവന് പാഴാക്കി. പക്ഷെ അതെല്ലാവരും അങ്ങനല്ല. പിന്നെയോ, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽ പ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ എത്തുക, ഈ അസ്ഫലുൽ സാഫിലീൻ എത്തുക ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നത് ഫലഹും, അവർക്കുണ്ട് അജ്റുൻ ഗൈറു മംനൂൻ, നിത്യമായി അവർക്ക് ലഭിക്കുന്നതായ കൂലിയും പ്രതിഫലവും. അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നീട് ചോദിക്കുകയാണ്, ഫമ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. ഫമ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, ഇവിടെ യുകദ്ദിബുക യുകദ്ദിബുന കളവാക്കുന്നു, യുകദ്ദിബുക താങ്കളെ കളവാക്കുന്നു. മാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തിഫ. മാ യുകദ്ദിബുക, താങ്കളെ കളവാക്കുന്നത് എന്താണ്? ബഅദു, ബഅദു എന്നാൽ ബഅദഹു, ഇതിന് ശേഷവും. ഈ ഒരു വിവരണം അള്ളാഹുവിൽ നിന്ന് വന്നു. അതിനുശേഷവും താങ്കളെ കളവാക്കുന്നത് എന്താണ്? ബിദ്ദീൻ എന്നാണെന്താ? ബിദ്ദീൻ അദ്ദീൻ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ പരലോകം. ബിദ്ദീൻ ആണെന്ന് അപ്പൊ ഫിദ്ദീൻ മതത്തിന്റെ, ദീനിന്റെ വിഷയത്തിൽ പരലോകത്തിന്റെ വിഷയത്തിൽ. അദ്ദീൻ മാലിക്കി യൗമിദ്ദീൻ എന്ന് പറയല്ലേ, ആ അദ്ദീൻ അത് പരലോകമാണ്. അപ്പോ പരലോകത്തിന്റെ വിഷയത്തിൽ എന്നിട്ടും ഇതിനു ശേഷവും താങ്കളെ കളവാക്കുന്നു. ആ കളവാക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് അള്ളാന്റെ ചോദ്യം. ഫമ ഈ ഫ എന്ന് തഫ്രീഅന്റെ ഫ എന്ന് പറയുന്നത്, പിന്നെ ഫമ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, പരലോകത്തിന്റെ വിഷയത്തിൽ എന്നിട്ടും താങ്കളെ കളവാക്കുന്നത് എന്താണ്? ആളുകൾ എന്ത്? റസൂലിനെ കളവാക്കുന്നുണ്ട്, പരലോകത്തിൽ വിശ്വസിക്കണില്ല. വേറെ ചിലർ പറഞ്ഞത് എന്നാണ് ഈ ബാസബബിയ. അപ്പൊ പരലോകം കാരണത്താൽ അല്ലെങ്കിൽ ദീന് കാരണത്താൽ, ദീനിന് മതം നടത്തണ്ട് അല്ലെ, ഇസ്ലാം നടത്തണ്ട്. അപ്പൊ ഇസ്ലാം കാരണത്താൽ, അദ്ദീന് കാരണത്താൽ, ഇസ്ലാം കാരണത്താൽ അല്ലെങ്കിൽ പരലോകം കാരണത്താൽ എന്നിട്ടും താങ്കളെ കളവാക്കുന്നു, അതെന്തിനു എന്നുള്ളതാണ് അള്ളാന്റെ ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്താണ് ബഹുദൈവിശ്വാസികൾ പറയുന്നത്? റസൂലുള്ള കളവാണ് പറയുന്നത്, വ്യാജവാദിയാണെന്നാണ്. റസൂലുള്ളാഹിനെ കളവാക്കാണ്. അപ്പൊ എന്തിനാണ് റസൂലുള്ളാഹിനെ കളവാക്കുന്നത്? അതാണ് അള്ളാഹു ചോദിക്കുന്നത്. കാരണം റസൂലുള്ളാഹി ആരാണ്? അവർക്ക് അൽ അമീനാണ്, വിശ്വസ്തനാണ്. റസൂലുള്ളാഹി കളവ് പറയില്ല. വല്ലാഹി മാ ജറബ്ന അലൈഹി കദിബൻ ഖത്. റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രു കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ അബൂ ജഹൽ, അംറു ബിനു ഹിശാം. അള്ളയാണ് സത്യം, മുഹമ്മദ് ഞങ്ങൾ കളവ് അറിഞ്ഞിട്ടേ ഇല്ലെന്നാണ്, അനുഭവിച്ചിട്ടില്ല എന്നാണ്. മുഹമ്മദിൽ കളവ് ഞങ്ങൾ അനുഭവിച്ചിട്ടേ ഇല്ല, അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവർ പറയുന്നത് കദാബ്, കദാബ് വ്യാജവാദി എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു ചോദിക്കണം, അപ്പൊ മാ യുകദ്ദിബുക് ബഅദു, എന്നിട്ടും എന്തിനാണ് താങ്കളെ കളവാക്കുന്നത്? ബിദ്ദീൻ, ഇസ്ലാമിൻ കാരണത്താൽ അല്ലെങ്കിൽ പരലോകം കാരണത്താൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരലോകമുണ്ട്, അതേപോലെ തന്നെ വിചാരണയുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അള്ളാഹുവിലേക്ക് ഒരു മടക്കണ്ടെന്ന് പറയുമ്പോൾ അവർ കളവാക്കണം റസൂലുള്ളാഹിനെ. മുഹമ്മദ് വ്യാജാണ് പറയുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കാണ്, ഇത് ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല വിശദീകരിച്ചു, എന്നിട്ടും എന്തിനാണ് ദീനിന്റെ പേരിൽ അല്ലെങ്കിൽ ദീന് കാരണത്താൽ താങ്കളെ കളവാക്കുന്നത്? അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. അല്ലാഹു അല്ലേ, ചോദ്യമാണ്, അലൈസല്ലാഹു അല്ലാഹു അല്ലേ ബിഅഹ്കമിൽ ഹാകിമീൻ. അഹ്കമുൽ ഹാകിമീൻ, ഹാകിം എന്ന് പറഞ്ഞാൽ വിധികർത്താവാണ്, ഹാകിമീൻ വിധികർത്താക്കൾ. അഹ്കം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വിധികർത്താവ്. അഹ്കമുൽ ഹാകിമീൻ എന്ന് പറഞ്ഞാൽ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അല്ലാഹു അല്ലേ? ന്യായാധിപരിൽ ഏറ്റവും നല്ല ന്യായാധിപൻ അല്ലാഹു അല്ലേ? ചോദ്യം എന്താ? ചോദ്യത്തിന് ഉത്തരം അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല ന്യായവിധി നടത്തുന്ന, ഉയർത്തെഴുന്നേൽപ്പിച്ച് വിചാരണ നടത്തുന്ന ഒരു നാളെ പുലരാനുണ്ട് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതാല അവിടെ മനുഷ്യനെ ബോധ്യപ്പെടുത്തണം. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, ന്യായാധിപന്മാരിൽ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല ന്യായാധിപൻ വിധികർത്താവ് അല്ലാഹു അല്ലേ? അതുകൊണ്ട് തന്നെ ആ ന്യായാധിപൻ അല്ലാഹു സുബ്ഹാനഹു വതാല ന്യായം വിധിക്കുന്നതായ ഒരു പരലോകം അത് പുലരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല അവരെ ഉണർത്തുകയാണ്. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ വിചാരണയെ, പരലോകത്തുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ അവർ പാടെ പരിഹസിക്കുകയും കളവാക്കുകയും ചെയ്തിരുന്നു. മനസ്സിലായേ? പാടെ പരിഹസിക്കുകയും കളവാക്കുകയും ചെയ്തു, വളരെ മോശമായ രീതിയിൽ. നുരുമ്പിയ എല്ല്, നുരുമ്പിയ എല്ല്, ജീർണിച്ച എല്ല്, അതിന്റെ പൊടി കയ്യിലെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ റസൂലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഊതിപ്പാറ്റി ഊതിപ്പാറ്റി, മുഹമ്മദെ, നിന്റെ അല്ലാഹു ഈ അസ്ഥി പഞ്ചരത്തെ, ഈ പൊടിഞ്ഞ എല്ലിനെയാണോ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്ന് അവർ ചോദിച്ചിരുന്നു. സൂറത്തു യാസീന്റെ ഒടുവിൽ പിന്നെ വദറബ ലനാ മസലം വനസിയ ഖൽഖഹു ഖാല മൈ യുഹീൽ ഇദാമ വഹിയ റമീം. കണ്ടോ, എല്ല് അത് നുരുമ്പിയതിന് ശേഷം ആരാണ് ഈ എല്ലിനു ജീവൻ നൽകുക എന്ന് അവർ ചോദിച്ചു എന്നാണ്. അപ്പൊ അത് അള്ളാഹു സുബ്ഹാനഹു വതാല ആയത്തുകൾ ഇറക്കാൻ കാരണം ഈ സാഹചര്യം മനസ്സിലായി. അപ്പൊ അത്രമാത്രം അവർ പരലോകത്തെ കളവാക്കിയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല ആ പരലോകത്തെ സംഭവിപ്പിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ അവരെ ഈ രീതിയിൽ തെരിയപ്പെടുത്താണ്, ബോധ്യപ്പെടുത്താണ്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അള്ളാഹു ഏറ്റവും നല്ല ന്യായാധിപനാണ്. അള്ളാഹുവിന്റെ ന്യായവിധിയിൽ എന്തുണ്ടാവില്ല? അനീതി ഒട്ടും ഉണ്ടാവില്ല. ന്യായവിധിക്ക് വിധേയരാകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്കയും ഇല്ല, അവർക്ക് അള്ളാഹു അനീതി കാണിക്കുമെന്നുള്ള പേടി ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹു നേരിട്ടാണ് വിധി നടത്തുക. അള്ളാഹു വിധി നടത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല സാക്ഷികളെ ഹാജരാക്കും, സാക്ഷികളെ ഹാജരാക്കും. മറ്റ് സാക്ഷികളെ, മറ്റ് സാക്ഷികൾ നബിമാർ, അതേപോലെ തന്നെ ഇതര സാക്ഷികൾ, അവരെ നീ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ തന്നെയും സ്വന്തം ശരീരത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല സാക്ഷികളെ കൊണ്ടുവരും. മനസ്സിലല്ലേ? വായയ്ക്ക് സീല് വെക്കും. അല്ലയോ നഖ്തിമു അല അഫ്വാഹിഹിം വതുകല്ലിമുന ഐദിഹിം, കൈകൾ സംസാരിക്കും. വതശ്ഹദു, കാലുകൾ സാക്ഷി പറയും. അതേപോലെ തന്നെ തൊലികൾ സംസാരിക്കും. മനസ്സിലെ? അപ്പൊ തൊലികൾ, കൈകൾ, കാലുകൾ ഇതൊക്കെ സംസാരിച്ചിട്ട് മനുഷ്യന് മനുഷ്യന്റെ ചെയ്തികളൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെയാണ് വിചാരണ നടത്തുക, വിചാരണ നടത്തുക. അപ്പൊ അള്ളാഹു മതി ശരിക്ക് സാക്ഷിയായിട്ട്. വിചാരണ നടത്തുന്ന അള്ളാഹു സുബ്ഹാനഹു വതാല മതി, കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല അഹ്കമുൽ ഹാകിമീനാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാലന്റെ വിചാരണ തീർത്ത് നീതിപൂർവമാണ് എന്നുള്ളത് വിചാരണയ്ക്ക് വിധേയരാക്കുന്നവരെ ബോധ്യപ്പെടുത്തിയിട്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതാലന്റെ വിചാരണ, അള്ളാഹുവിന്റെ വിചാരണ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ അലൈസ അല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മളുടെ സൂറത്ത്. അലൈസ അല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ എന്ന് ഓതിയാൽ ബല വ അന അല ദാലിക മിനശ്ശാഹിദീൻ, ബല അതെ, വ അന അല ദാലിക മിനശ്ശാഹിദീൻ, ഞാൻ അതിന്റെ സാക്ഷിയാണ് എന്ന അർത്ഥത്തിൽ അതിനോട് പ്രതികരിക്കാൻ പറയുന്ന ഹദീസുണ്ട്. പക്ഷെ ഹദീസ് ദുർബലാണ്, അത് ഹദീസ് സഹിയല്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ പക്ഷം. പല പണ്ഡിതന്മാർ അത് തഫ്സീറുകൾ കൊടുത്തിട്ടുണ്ട്. അലൈസ അല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ എന്ന് ഇമാം ഓതിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഓതിയിട്ടുണ്ടെങ്കിൽ, ബല ഓതുന്നവനും കേൾക്കുന്നവനും ബല ബല വ അന അല ദാലിക മിന ശാഹിദീൻ എന്ന് പ്രതികരിക്കണം എന്നറിയിക്കുന്ന ഹദീസുണ്ട്. ഇമാം അബൂ ദാവൂദ് തുർമുദി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹദീസിന് ഷെയ്ഖ് അൽബാനി ഒക്കെ ദുർബലം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, ദായിഫ് ആണ് എന്ന് പറഞ്ഞു. പല പണ്ഡിതന്മാരും പിന്നെ അത് തഫ്സീറുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വതാല ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പോ പിന്നെ ജിന്നിൽപ്പെട്ട ഇബ്ലീസിനോട് അള്ളാഹു സുബ്ഹാനഹു വതാല സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതാല ജിന്നിനെ കുറിച്ച് പറഞ്ഞത് ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞത് കാന മിനൽ ജിന്നി ഫഫസക നബി റബ്ബി, ജിന്നിൽപ്പെട്ടവനാണ് ആര്? ഇബ്ലീസ്. അള്ളാഹുടെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കാനുണ്ടായത് എന്നാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ജിന്നുകൾ ഇവിടെ ഉണ്ട്, ജിന്നുകളുണ്ട്. ജിന്നുകളെ കുറിച്ച് മലക്കുകൾക്കറിയാം, മലക്കുകൾക്കറിയാം. അതുകൊണ്ടാണ് മനുഷ്യനെ ഖലീഫയായി നിശ്ചയിക്കുമ്പോട്ടെ എന്നുള്ളത് പോകുന്നു എന്നുള്ള വാർത്ത മലക്കുകളോട് പറഞ്ഞപ്പോൾ രക്തം ചിന്തുകയും ഫസാദ് വെക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ നീ സൃഷ്ടിക്ക് ഖലീഫയാക്കുകയാണെന്ന് ചോദിക്കുന്നത് മലക്കുകൾ ചോദിക്കുന്നത്. കാരണം എന്താ? മലക്കുകൾ അങ്ങനെ ചോദിക്കാൻ കാരണം കൂടെ ജിന്നുകൾ ഉള്ള ആ ജിന്നുകളുടെ വർത്തനാണ്, ജിന്നുകൾ തമ്മിൽ തച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇനി അങ്ങനത്തെ ഒരു കൗമിനെയാണ് നിശ്ചയിക്കണതെന്ന് മലക്കുകൾ അള്ളാഹിനോട് ചോദിക്കുന്നത്. അപ്പോ മലക്കുകൾ അവരോട് ഇടപഴകി, അല്ലെങ്കിൽ അവരെ അറിയും വിധം ആരുമുണ്ട്? ജിന്നി വിഭാഗവും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട് വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ വൽ ജാന്ന ഖലഖ്നാഹു മിൻ ഖബ്ൽ മിൻ നാരിൻ സമൂം. മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ ഈ മുട്ടിയാൽ ശബ്ദം പഴിക്കുന്ന കളിമൺ കട്ടയിൽ നിന്ന് പഠിച്ചു. അതിനു മുമ്പ് ആരെ പഠിച്ചിട്ടുണ്ട്? ജിന്നിനെ പഠിച്ചിട്ടുണ്ട്. ജിന്നുകൾ അവരെ കുറിച്ച് ആർക്കറിയാം? മലക്കുകൾക്കറിയാം. അപ്പൊ ജിന്നുകൾ അതേപോലെ തന്നെ മലക്കുകൾ അവരെ അന്യോന്യം അറിയുന്ന പിന്നെ ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല ആദമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിച്ചപ്പോ ആ കൽപ്പന ആർക്കും കൊടുത്തിട്ടുണ്ട്? ഇബ്ലീസിനും കൊടുത്തിട്ടുണ്ട്, ഇബ്ലീസിനും കൊടുത്തിട്ടുണ്ട്. മനസ്സിലല്ലേ? അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് പിന്നെ യാ ഇബ്ലീസ് മാ മനാക അതസ്തുദ ഇദ് അമർതുക്, ഇദ് അമർതുക്, നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ നിനക്ക് സുജൂദ് ചെയ്യാൻ എന്താണ് തടസ്സം ഉണ്ടായതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മലക്കളോട് കൽപ്പിച്ചിട്ടുണ്ട്, ആരോട് കൽപ്പിച്ചിട്ടുണ്ട്? ഇബ്ലീസിനോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹു നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ മലക്കളോടൊപ്പം ആരുണ്ട്? ഇബ്ലീസിണ്ട് എന്നുള്ളതാണ്, ഇബ്ലീസ് ഉണ്ട് എന്നുള്ളതാണ്. ഇബ്ലീസിന് ഈ ഒരു അവസ്ഥ കിട്ടുന്നത് ആദമിനെ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചപ്പോഴാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അപ്പോഴാണ് പറയുന്നത് നിന്നോട് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിച്ചപ്പോ സുജൂദ് ചെയ്യാൻ നിനക്ക് എന്താ തടസ്സം? അപ്പൊ അള്ളാഹുവിനോട് ഇബ്ലീസ് പറയാണ് ഖാല അന ഖൈറു മിൻഹു, ആദമിനേക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ്. അള്ളാഹുവിനോട് പറയാണ് ആര്? ഇബ്ലീസ്. ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, നീ എന്നെ തീയിൽ നിന്ന് പടച്ചവൻ, നീ ആദമിനെ മണ്ണിൽ നിന്ന് പടച്ചു. അപ്പോഴാണ് അള്ളാഹു പറയുന്നത് ഖാല ഫഖ്റുജ് മിൻഹ ഫ ഇന്നക റജീം, നാ ഇറങ്ങിക്കോ, നീ റജീമാണ്. നീ എന്റെ കാരുണ്യത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളിൽ നിന്ന് നന്മകളിൽ നിന്ന് ദൂരപ്പെടുത്തപ്പെട്ടവനാണ് ഇറങ്ങിക്കോന്ന് പറയുന്നത്. അപ്പോഴാണ് പറയുന്നത്. അപ്പൊ അതുവരെ അങ്ങനെയല്ല. തൂരി സീനിൻ, സീനിൻ, പിന്നെ ഈ തൂർ പർവ്വതം, അത് അനുഗ്രഹീത പർവ്വതം. സീനീൻ എന്നുള്ള ഈ പദം ഉണ്ടല്ലോ, ഇത് അറബി പദമല്ല, അറബി വൽക്കരിക്കപ്പെട്ട പദം, മനസ്സിലായി? സിറിയാനി ഭാഷയാണ് തോന്നുന്നു. ഏതായാലും പിന്നെ ഈ സീനീൻ എന്നതിന് നല്ലത് എന്ന അർത്ഥമുണ്ട്, അനുഗ്രഹീതം എന്ന അർത്ഥമുണ്ട്, ബർക്കത്തുള്ളത് എന്നും അതിന് അർത്ഥമുണ്ട്. ഏതായാലും ഇവിടെ ഉദ്ദേശം എന്താണ്? സ്ഥലം സൈന, സീന അല്ലെങ്കിൽ സീനീൻ എന്ന് പറയുന്ന സ്ഥലമാണ്. തൂർ പർവ്വതം, അത് അനുഗ്രഹീത പർവ്വതം, മനസ്സിലായല്ലേ? ജെയ്തൂൻ, അതിനു മുമ്പ് ജെയ്തൂൻ ഉണ്ടല്ലോ. ജെയ്തൂൻ എന്താ റസൂൽ പറഞ്ഞ എന്താ? ജെയ്തൂൻ ബർക്കത്തുള്ളതാണ്, ജെയ്തൂൻ ബർക്കത്തുള്ളതാണ്. എങ്ങനെ ഇതുകൊണ്ടൊക്കെ ബർക്കത്തെടുക്ക? എങ്ങനെ ബർക്കത്തെടുക്ക? ഹാദൽ ബലദ് ബർക്കത്തുള്ളതല്ലേ, അനുഗ്രഹീത നാടല്ലേ, മക്ക അനുഗ്രഹീത നാടാണ്, ബർക്കത്തുള്ള നാടാണ്. എങ്ങനെ മക്ക കൊണ്ട് ബർക്കത്തെടുക്ക? ഒരു സംഗതിക്ക് ബർക്കത്തുണ്ട് എന്ന് ആരാ പറയുന്നത്? അള്ളാഹുവാണ് പറയുന്നത്, ദീനാണ് പറയുന്നത്. ഒരു സംഗതിക്ക് ബർക്കത്തുണ്ട് അല്ലേ? എങ്ങനത്തെ ബർക്കത്ത്? അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ബർക്കത്തെടുക്കണം? അതും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ബർക്കത്തെടുക്കണം. ജെയ്തൂൻ കൊണ്ട് എങ്ങനെ ബർക്കത്തെടുക്ക? ജെയ്തൂൻ കൊണ്ട് ബർക്കത്തെടുക്കൽ, അത് തിന്ന, അത് എണ്ണയായിട്ട് പുരട്ടാനാണ്. കുലു ജെയ്ത് വദ്ദഹിനൂബി, നിങ്ങൾ ജെയ്ത്ത് കഴിച്ചോളിയും അതുകൊണ്ട് നിങ്ങൾ എണ്ണ പുരട്ടിക്കോളിയും. ഫൈന ഹമിൻ ഷജറത്തി മുബാറക്, അതിന് അനുഗ്രഹീത വൃക്ഷത്തിൽ നന്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ ബർക്കത്തെടുക്ക, മനസ്സിലായല്ലേ? ജെയ്തൂൻ കഴിക്കുക, ജെയ്തൂൻ കൊണ്ട് എണ്ണയായിട്ട് അത് പുരട്ടുക. ഇതേപോലെ അതേപോലെ തൂർ പർവ്വതം ചുറ്റണം, അത് ബർക്കത്തുള്ളതെന്ന് നമ്മളോട് പറഞ്ഞ്. എന്താ അതിൽ നിന്നുള്ള ബർക്കത്ത് എടുക്കല്? അതിൽ നിന്നുള്ള ബർക്കത്ത് ചിലര് ഇപ്പൊ തൂർ പർവ്വതത്തിലേക്ക് അബൂ ഹുറൈറ യാത്ര പോയി, യാത്ര പോയി. അബൂ ഹുറൈറ മടങ്ങി എന്ന്. അപ്പൊ എന്തിനാ പോയതെന്ന് ചോദിച്ച് അബൂ ഹുറൈറയോട്, എനിക്കൊണ്ടത് അബൂ നറ ചോദിച്ചത് തോന്നണ്. അപ്പൊ പറഞ്ഞ് അവിടെ നിസ്കരിക്കാൻ പോയതാണ്, നിസ്കരിക്കാൻ പോയത്. അപ്പൊ എന്തിനാ അബൂ ഹുറൈറ നിസ്കരിക്കാൻ പോയത്? ബർക്കത്തുള്ള മലയാണ്, അതുകൊണ്ട് നിസ്കരിക്കാൻ പോയതാണ്. അപ്പോ അബൂദറ തിരുത്തി, റസൂലുള്ള പറഞ്ഞിട്ടില്ല തുഷദ്ദുർ റിഹാൽ ഇല്ല ഇല സലാസത്തി മസാജിദ്, മൂന്ന് പള്ളികളിലേക്കാണ് എന്ത് യാത്ര? മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ അല്ലേ. പിന്നെ അതുകൊണ്ട് തന്നെ ആ നിസ്കരിക്കാൻ പോയിനെ എതിർത്ത്, കാരണം അതിന് പിന്നെ അതിൽ മാതൃകയില്ല, അതിൽ മാതൃകയില്ല. അപ്പോ പിന്നെ ഒരാള് തൂർ പർവ്വതത്തിൽ പോയിട്ട് അവിടുത്തെ മണ്ണ് വാരിത്തുന്നു ബർക്കത്തുള്ള അടുത്ത്, അത് പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അങ്ങനെ ബർക്കത്തുണ്ടായിരുന്നെങ്കിൽ ആ മണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഒന്ന് കൊണ്ടുവന്നിട്ട് മദീനത്ത് വിതരണം ചെയ്യേണ്ടിയിരുന്നു, അല്ലെങ്കിൽ റസൂലെ കൽപ്പിക്കേണ്ടിയിരുന്നു നിങ്ങൾ അവിടുത്തെ മണ്ണ് വഹിത്തുന്നോളി, അത് ബർക്കത്തുള്ള മലയാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോ ഏതൊരു വിഷയത്തിലും ബർക്കത്തുണ്ട് എന്നുള്ളത് ദീന് തെളിയിക്കണം. അത് ബർക്കത്തുള്ളതാണെങ്കിൽ അതുകൊണ്ട് എങ്ങനെ ബർക്കത്തെടുക്കണം എന്നുള്ളതും ദീന് പറയണം, ദീന് പറയണം. കുട്ടികള് ചെറുപ്പത്തിൽ മരിച്ച, മാതാപിതാക്കൾ വിശ്വാസികളല്ലാതെയാണ് മരിച്ചത് എങ്കിൽ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ കുട്ടികളുടെ ഷഫാഅത്ത് നൽകൂല, അവരുടേത് സ്വീകരിക്കൂല. കാരണം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലത്ത്, സൂറത്ത് റാദില്, അതേപോലെ തന്നെ സൂറത്ത് തൂറില്, അതേപോലെ പിന്നെ വേറെ ഒരു സൂറത്തില്, വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ ഹഖ്ന ബിഹിം ദുർരിയ്യതുഹും, അതായത് വിശ്വസിച്ചവർ, വിശ്വാസത്തിലൂടെ വിശ്വസിച്ചവരെ അനന്താവരം ചെയ്തവർ, അവരാണ് സന്താനങ്ങളും സന്തതികളും അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ എന്ത് ചെയ്യുക? അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ പരലോകത്ത് ബന്ധം ചേർത്ത്, ബന്ധം ചേർത്ത്. വിശ്വാസികളായി മരിച്ച മാതാപിതാക്കളാണ് എങ്കിൽ ആ മാതാപിതാക്കളുടെ മക്കളെ, മക്കൾ എന്താണ്, മാതാപിതാക്കൾക്ക് ശുപാർശകരാണ്. വിശിഷ്യ കുട്ടികളായിരിക്കാൻ മരിച്ചവർ, ഗർഭപാത്രത്തിൽ വെച്ച് കുട്ടികൾ മരിച്ചിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഗർഭസ്ഥ ശിശു പൊക്കൾ കൊടി കൊണ്ട് മാതാവിനെ സ്വർഗത്തിലേക്ക് വലിക്കുന്നതാണ്, മാതാവിനെ സ്വർഗത്തിലേക്ക് വലിക്കുന്നതാണ്. അതേപോലെ തന്നെ ചില കുട്ടികൾ അവർ സ്വർഗ കവാടത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാതെ നിൽക്കുന്നതാണ്. അപ്പൊ അവർ പ്രവേശിക്കാൻ പറയുമ്പോഴേ അവർ പ്രവേശിക്കാതെ എന്തോ കാത്ത് നിൽക്കുന്ന അവസ്ഥയിൽ. അപ്പോ പിന്നെ എന്താണ് അവർ കാത്തു നിൽക്കുന്നത്? അവർ കാത്തു നിൽക്കുന്ന അവരുടെ രക്ഷിതാക്കളെയാണ്, മനസ്സിലല്ലേ? റസൂൾ തന്നെ വസ്ത്രം ഇങ്ങനെ പിടിച്ചിട്ട് റസൂളിനെ കാണിക്കുകയാണ്. ഈ രീതിയിൽ വസ്ത്രം പിടിച്ച് വലിച്ച് ആ മാതാപിതാക്കൾ എന്ത് ചെയ്യും? കുട്ടികളെ സ്വർഗത്തിലേക്ക് എത്തിക്കും, പ്രവേശിപ്പിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ ശുപാർശ അവർ മാതാപിതാക്കൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹു സ്വന്തം സ്വീകരിക്കുന്നവർക്കും. അതേസമയം വിശ്വാസികളല്ല എങ്കിൽ അതുണ്ടാവില്ല. ഈമാൻ വിശ്വാസം വേണം. ആ വിശ്വാസം ഉണ്ടെങ്കിലാണ് മാതാപിതാക്കൾക്ക് മക്കളുടെ ശുപാർശ ഉപകാരപ്പെടുക. ആരുടെ ശുപാർശ ഉപകാരപ്പെടുക? മക്കളെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലായി റസൂലുള്ളാഹിന്റെ ശുപാർശ ഉപകാരപ്പെടുകയായിരിക്കാം വിശ്വാസികൾക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.